ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ജേർണലിസത്തിലെ നീതിവാക്യമെന്നോ സൂക്തമെന്നോ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആഫറിസമെന്നോ പറയാവുന്ന വാക്യമാണ് മാൻ ബൈറ്റ്സ് ഡോഗ്. എന്നുവെച്ചാൽ നായ മനുഷ്യനെ കടിക്കുന്നത് സാധാരണ സംഭവവും അതിന് വിപരീതമായി മനുഷ്യൻ നായയെ കടിച്ചാൽ അത് അസാധാരണവുമാണ്. ആ അസാധാരണത്വമാണ് വാർത്ത. നിത്യസംഭവങ്ങൾ അല്ലെങ്കിൽ സാധാരണ സംഭവങ്ങൾ വാർത്തയാകുന്നില്ല, അല്ലെങ്കിൽ അതിന് വാർത്താ പ്രാധാന്യം ലഭിക്കുന്നില്ല. അതാണ് വാർത്ത എഴുത്തിന്റെ രീതിയെങ്കിൽ നമുക്കിന്ന് വാർത്തയേ ഉണ്ടാകില്ലായിരുന്നു. സാധാരണത്വമാണ് ഇന്നത്തെ വാർത്ത. എല്ലാം സർവ്വസാധാരണം, നിത്യവും സംഭവിക്കുന്നത്. അതായത് ഡോഗ് ബൈറ്റിംഗ് എ മാൻ പോലെ സർവ്വസാധാരണം. ഉദാഹരണത്തിന്, കഴിഞ്ഞ 2 കൊല്ലത്തിനു മേലെയായി ദിനവും കേൾക്കുന്നത് കോവിഡ് കേസുകളുടെ എണ്ണം, പുതിയ വകഭേദം, കൂടുതൽ നിയന്ത്രണം, കോവിഡ് ബാധിച്ചു മരണം, അങ്ങനെ അങ്ങനെ ഡോഗ് ബൈറ്റിംഗ് എ മാൻ. ഇനി കേരളത്തിൽ നിന്നുള്ള വാർത്തയാണെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം, പ്രണയനിരാസം മൂലം കൊല, അവിടെയും ഡോഗ് ബൈറ്റിംഗ് എ മാൻ, എല്ലാം സർവ്വസാധാരണം. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഭൂരിഭാഗം പേർക്കും നിസ്സംഗഭാവമാണ് ഇന്ന്. ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയല്ലാതായി മാറിയ സാധാരണ സംഭവങ്ങൾ. എങ്കിലും ഈ വാർത്തകൾ തന്നെയാണ് നമ്മുടെ പ്രധാന വാർത്താ സ്രോതസ്സുകളിലെ തലക്കെട്ടുകളെങ്കിൽ അത് കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന നമ്മളെ എങ്ങനെയാണ് അവ സ്വാധീനിക്കുന്നത് എന്നത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇത്തരം വാർത്തകളുടെ സൈക്കോളജിക്കൽ ഇഫക്റ്റിനെക്കുറിച്ച് കാലങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. 1997 നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നു, നെഗറ്റീവ് സ്ലാൻഡുള്ള വാർത്തകൾ ആളുകളെ കൂടുതൽ ദുഃഖഭരിതരും ആകാംക്ഷാഭരിതരുമാക്കി തീർക്കുന്നു. അവ പേഴ്സണൽ ആങ്സൈറ്റി കൂട്ടുന്നു. സത്യമല്ലേ? ഉദാഹരണത്തിന്, പ്രണയനിരാസം മൂലമുള്ള അക്രമങ്ങൾ ഏറി വരുന്നതായ സംഭവങ്ങൾ എത്രയെത്ര രക്ഷിതാക്കളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. പേഴ്സണൽ ആങ്സൈറ്റിയുടെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് സർവ്വസാധാരണമായ അത്തരം വാർത്തകൾ. 2015 നടന്ന മറ്റൊരു പഠനം ഇങ്ങനെ പറയുന്നു, കൺസംപ്ഷൻ ഓഫ് ന്യൂസ് മീഡിയ ക്യാൻ ലീഡ് ടു ഗ്രേറ്റർ ഫീലിംഗ്സ് ഓഫ് ആങ്സൈറ്റി. എന്നുവച്ചാൽ പഴയകാലത്തെ രീതിയല്ല ഇന്ന് വാർത്തകൾ അറിയാൻ. ഒന്നോ രണ്ടോ മാർഗങ്ങൾ അല്ല ഇന്ന്, എവിടെയും ഇൻഫർമേഷനാണ്. സോഷ്യൽ മീഡിയയും പരമ്പരാഗത മീഡിയയുമൊക്കെ വാർത്തകളാൽ സമ്പന്നമാണ്. നിലനിൽപ്പിനായി അവ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. അതിനാൽ വാർത്ത എഴുത്തിൽ, പറച്ചിലിൽ എരിവും പുളിയും കൂട്ടാൻ പലരും മനഃപൂർവ്വം തയ്യാറാവുന്നു. അതുകൊണ്ട് വാർത്ത കേൾക്കുകയോ കാണുകയോ വായിക്കുകയോ അല്ല, വാർത്ത ഇന്നിപ്പോൾ കൺസ്യൂം ചെയ്യുകയാണ്. അത് 3 നേരമോ 4 നേരമോ അല്ല, സകല നേരവും. അത്രത്തോളം കൺസപ്ഷൻ ഉണ്ടാക്കുന്ന സൈക്കോളജിക്കൽ എഫക്റ്റിനാണ് ഇന്നത്തെ പ്രധാന വിഷയം. ശരിക്കു പറഞ്ഞാൽ ഹെഡ്ലൈൻ വായിച്ചാൽ പോലും സ്ട്രെസ് ഉണ്ടാകുന്ന സ്ഥിതി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഹെഡ്ലൈൻ സ്ട്രെസ് ഡിസോർഡറിന് അടിമകളാണ്. ഒരു സെയിലറുടെ കഥയുണ്ട്. 3 കൊല്ലമായി ഒരേ കപ്പലിൽ ജോലി ചെയ്യുന്ന ഈ നാവികൻ ഒരു രാത്രിയിൽ മദ്യപിച്ചു. 3 കൊല്ലത്തിനിടയ്ക്ക് ആദ്യത്തെ സംഭവം. ഇതറിഞ്ഞ ക്യാപ്റ്റൻ റെക്കോർഡിൽ എഴുതി, ദ സെയിലർ വാസ് ഡ്രങ്ക് ടുനൈറ്റ്. ഇന്ന് രാത്രിയിൽ നാവികൻ മദ്യപിച്ചു. ഇങ്ങനൊരു വാചകം റെക്കോർഡിൽ രേഖപ്പെടുത്തിയാൽ അത് തന്റെ കരിയറിനെ മോശമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നാവികൻ ക്യാപ്റ്റനോട് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണ്, ഒരിക്കൽ മാത്രം പറ്റിയ തെറ്റ്, അത് റെക്കോർഡിൽ അങ്ങനെ രേഖപ്പെടുത്തരുത്, റെക്കോർഡിൽ രേഖപ്പെടുത്തരുത് എന്ന് ഞാൻ പറയില്ല, പക്ഷേ അർത്ഥസത്യം എഴുതരുത്. സത്യസന്ധമായി റിപ്പോർട്ട് എഴുതൂ, ദിസ് ഹാപ്പൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 3 ഇയേഴ്സ് എന്നുകൂടി എഴുതിയാലേ പൂർണ്ണമാകൂ. ക്യാപ്റ്റൻ ആ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. ഞാൻ എന്താണോ എഴുതിയത് അതാണ് സത്യം എന്ന നിലപാടിൽ ക്യാപ്റ്റൻ ഉറച്ചു നിന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം രജിസ്റ്ററിൽ അന്നത്തെ ദിവസത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താനുള്ള ഊഴം നാവികന്റേതായിരുന്നു. അയാൾ എഴുതി, ക്യാപ്റ്റൻ വാസ് നോട്ട് ഡ്രങ്ക് ടുനൈറ്റ്, ക്യാപ്റ്റൻ ഇന്ന് രാത്രി മദ്യപിച്ചിരുന്നില്ല എന്ന്. രജിസ്റ്റർ കാണാനിടയായ ക്യാപ്റ്റൻ കോപാകുലനായി. ഈ വാചകം തെറ്റിദ്ധാരണയുണ്ടാക്കും, എല്ലാ ദിവസവും മദ്യപിക്കുന്നയാളാണ് താനെന്നല്ലേ ഇത് വായിക്കുന്നവർക്ക് തോന്നുക. നാവികൻ പറഞ്ഞു, ഞാൻ എന്താണോ എഴുതിയത് അതാണ് ശരി. നോക്കൂ, ക്യാപ്റ്റൻ എഴുതിയതും നാവികൻ എഴുതിയതും സത്യമായിരുന്നു, പക്ഷെ അത് പൂർണ്ണമായും സത്യമാകാത്ത വിധത്തിൽ കള്ളവുമായിരുന്നു. അർത്ഥസത്യങ്ങളോ സെൻസേഷണലിസത്തിന് വേണ്ടിയുള്ള തലക്കെട്ടുകളിലെ കള്ളങ്ങളോ കൺസ്യൂം ചെയ്യാൻ വിധിക്കപ്പെട്ട നമ്മുടെ മാനസികാവസ്ഥ തകരുന്നതിന് ആരാണ് ഉത്തരവാദി?